2021 ഡിസംബർ 25 കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം പിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. മലയാറ്റൂർ എന്നത് ഒരു നാട്ടുപേരു മാത്രമല്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഡിസംബർ 19 പെരുമ്പാവൂർ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അങ്കമാലിയിലേക്ക് പോകവെ എതിരെ നീങ്ങുന്ന നിരവധി തീർത്ഥാടന വാഹനങ്ങൾ കാണായി. പൊന്നിൻ കുരിശുമല മുത്തപ്പ പൊൻപന കയറ്റം എന്ന ബാനർ പല വാഹനങ്ങൾക്ക് മുന്നിലും വശങ്ങളിലും വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഏപ്രിലിൽ ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് മലയാറ്റൂർ പള്ളിപ്പെരുന്നാളെങ്കിലും ക്രിസ്മസ് കാലമായതിനാലാവാം വഴിനീളെ പൊന്മലയിലേക്കുള്ള വാഹനപ്രവാഹം. കാലടിപ്പാലത്തിൽ കാർ നിർത്തി ഞങ്ങൾ താഴെ മന്ദം മന്ദം കുണുങ്ങിയൊഴുകുന്ന പെരിയാറിനെയും ദൂരെ നീല നിറമാർന്നു നിൽക്കുന്ന മലയാറ്റൂർ മലയെയും കണ്ടുനിന്നു. മലയാറ്റൂർ ദേശത്തെ ഓർത്തു. മലയാറ്റൂരിനെ അനശ്വരമാക്കിയ എഴുത്തിലെ മുത്തപ്പനായ മലയാറ്റൂർ രാമകൃഷ്ണനെ ഓർത്തു. അദ്ദേഹത്തിൻ്റെ ഓർമ്മനാൾ കടന്നു വരികയാണല്ലോ എന്നപ്പോഴാണ് ഓർമ്മ വന്നത്. ഉവ്വ്, ഡിസംബർ 27 ആ പ്രിയ എഴുത്തുകാരൻ കടന്നുപോയിട്ട് 24 സംവത്സരങ്ങൾ പൂർത്തിയാവുകയാണ്. ദേശത്തിൻ്റെ വേരുകൾ നഷ്ടപ്പെടുത്താത്ത രഘുവിനെ തൻ്റെ തന്നെ ആത്മാംശം കലർന്ന രചനയായ വേരുകളിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ ആവിഷ്കരിച്ചത് 1966. തൊട്ടടുത്ത വർഷം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആ നോവൽ ഗ്രഹാതുര മനസ്സുള്ള ഏതൊരു മലയാളിയുടെയും വേദപുസ്തകമാണ് ഇന്നും. ഞാനത് പലതവണ വായിച്ചിട്ടുണ്ട്. ഗ്രാമം വിട്ട് നഗരത്തിൽ ചേക്കേറിയ ശേഷം നഗരജീവിയായ ഭാര്യയുടെ കൊട്ടാര സ്വപ്നങ്ങൾക്കായി നാട്ടിലെ മണ്ണ് വിൽക്കാൻ ചെല്ലുന്ന രഘുവിനെ ഞാൻ എങ്ങനെയാണ് മറക്കുക? ഒരിക്കൽ ആദ്യമായി പരിചയപ്പെട്ട നാൾ തന്നെ 90s തുടക്കത്തിൽ തിരുവനന്തപുരത്ത് കരമനയാറ്റിൻ തീരത്തെ വൈദേഹിയിൽ വെച്ച് ഞാൻ മലയാറ്റൂർ സ്വാമിയോട് ചോദിച്ചു, ആ രഘു താങ്കൾ തന്നെയല്ലേ? ലഹരിയാൽ കൂമ്പിയ ആ ചെറിയ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് ഞാൻ കണ്ടു. എന്നെ പരിചയപ്പെടുത്തുവാൻ കൂടെ വന്ന സ്വാമിയുടെ പ്രിയ ശിഷ്യനും എഴുത്തുകാരനുമായ PM ബിനുകുമാറും ആ വികാര വ്യവിശദയ്ക്ക് സാക്ഷി നിന്നു നിശബ്ദം. 2. മലയാറ്റൂർ ഒരു ദേശത്തിൻ്റെയോ പള്ളിയുടെയോ പേര് മാത്രമല്ല, മറിച്ച് സാഹിത്യത്തിലെ പൊന്മുടിയാണ് എന്ന് മലയാളികൾക്ക് ബോധ്യപ്പെടുത്തിയ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ 24th ചരമവാർഷിക നാളിന് തൊട്ട് മുന്നിലിരുന്ന് ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഠിനമായ അന്ത്യനാളുകളെക്കുറിച്ചാണ്. തീർത്തും അവശനായിരുന്നു അക്കാലത്ത് അദ്ദേഹം. ഞാനും ബിനുകുമാറും മിക്കവാറും വൈകുന്നേരങ്ങളിൽ വൈദേഹിയിലെത്തും. ഭാര്യ വേണി അകത്തെവിടെയോ തളർന്നു കിടപ്പാണ്. അത് പറഞ്ഞ് അദ്ദേഹം കരയും, ഇന്ന് രാത്രി അവൾ മിക്കവാറും മരിച്ചു പോകും, എനിക്ക് പിന്നെ ആരുമില്ല. ഞാനും ബിനുവും സമാധാനിപ്പിക്കാൻ ആവത് ശ്രമിക്കും. ഞങ്ങളുടെ മുന്നിലിരുന്ന് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു തന്നെ വിഷമത്തോടെ പലർക്കും ഫോൺ ചെയ്യും. അതേപറ്റി സംഭവിച്ചത് എന്ന ശീർഷകത്തിൽ അക്കാലത്ത് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. രോഗിണിയായ ഭാര്യ മരിച്ചു പോകും എന്ന് വിലപിക്കുന്ന കഥാനായകനെ പിറ്റേന്ന് വേച്ചു വേച്ചു വന്ന് ഭാര്യ വിളിച്ചുണർത്തുന്നതും അദ്ദേഹത്തിൻ്റെ വേർപാടറിയുന്നതുമാണ് ആ കഥ. ഏതാണ്ട് അങ്ങനെ തന്നെ പിന്നീട് സംഭവിച്ചു. 1997 ഡിസംബറിൽ 27 മലയാറ്റൂരിൻ്റെ മരണശേഷം മക്കളായ കണ്ണനും ശോഭയും വിദേശത്തു നിന്ന് വന്ന് വൈദേഹിയിലെ സാധന സാമഗ്രികളും പുസ്തകങ്ങളും കരമന കുഞ്ചാലുമൂടിലെ ഒരാക്രിക്കടയിൽ തൂക്കിവിറ്റ് അമ്മയെയും കൂട്ടി മടങ്ങി. 2 കഴിഞ്ഞ് അമ്മയും കണ്ണടച്ചതോടെ വൈദേഹിയും വിറ്റൊഴിഞ്ഞ് ഏവരും ആത്മാവിൽ സ്വസ്ഥരായി. പക്ഷേ മലയാള മണ്ണിൽ നിന്നും മലയാളി മനസ്സിൽ നിന്നും മലയാറ്റൂർ രാമകൃഷ്ണനെ അങ്ങനെയങ്ങ് അന്യനാക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ സാധിക്കുമോ? 3. 1927 May 27 ജനിച്ച് 1997 December 27 നമ്മെ വിട്ടുപോയ KV രാമകൃഷ്ണയ്യർ എന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, വിവർത്തകൻ, ആത്മകഥാകാരൻ, കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിലൊക്കെ നമ്മുടെ ഭാഷയിൽ തിളക്കം കാട്ടി. 1954 27 വയസ്സിൽ ഇടതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ തിരൂ കൊച്ചി നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതിനുശേഷമായിരുന്നു കൃഷ്ണവേണിയുമായുള്ള വിവാഹം. രാഷ്ട്രീയം ഉപേക്ഷിച്ച് ബോംബെയിൽ ഫ്രീ പ്രസ് ജേണലിൽ കുറച്ചു കാലം പ്രവർത്തിച്ച് 1955 മട്ടാഞ്ചേരിയിലെ 2nd മജിസ്ട്രേറ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1958 IAS ലഭിച്ചു. ഒറ്റപ്പാലം സബ് കലക്ടറായും കോഴിക്കോട് കലക്ടറായും ഗവൺമെൻറ് സെക്രട്ടറിയായുമൊക്കെ 27 സിവിൽ സർവീസ് ജീവിതത്തിന് ശേഷം അപൂർണതയിൽ അത് അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ പടികളിറങ്ങി. പിന്നെ സാഹിത്യത്തിന് വേണ്ടി തന്നെയായിരുന്നു പൂർണ്ണമായും ദിനങ്ങൾ. യന്ത്രം എന്ന ആത്മകഥാപരമായ നോവലും എൻ്റെ IAS ദിനങ്ങൾ എന്ന സർവീസ് സ്റ്റോറിയും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഔദ്യോഗിക ജീവിത കാഴ്ചപ്പാടുകൾ ഏറെ കുറേ വരച്ചിട്ടിട്ടുണ്ട്. യന്ത്രത്തിലെ ബാലചന്ദ്രനിലും ജെയിംസിലും പല കാലത്തെ തൻ്റെ ആത്മാംശം നിഴൽവിരിച്ചിട്ടുണ്ടെന്ന് സ്വാമി തന്നെ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ. യക്ഷിയും വേരുകളും നെട്ടൂർ മഠവും പൊന്നിയും ആറാം വിരലും മൃദുലപ്രഭുവും ബ്രിഗേഡിയർ കഥകളും ഷെർലക് ഹോം കഥകളുമടക്കം 45 പുസ്തകങ്ങൾ. യക്ഷിയും ചെമ്പരത്തിയും അയ്യർ ദി ഗ്രേറ്റും തിരക്കഥകൾ. തുടക്കം ഒടുക്കം എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും പ്രിയങ്കരനായിരുന്ന വയലാറിന് വേണ്ടി ട്രസ്റ്റ് ഒരുക്കുവാൻ സി വി ത്രിവിക്രമൻ ചേട്ടനോടൊപ്പം നിന്ന മലയാറ്റൂരാണ് ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തവും മൂല്യമേറിയതുമായ വയലാർ സാഹിത്യ അവാർഡിന് കാരണഭൂതൻ. 4. മലയാറ്റൂരിൻ്റെ ജീവിതത്തിലെ പകുതിയിലേറെക്കാലം പശ്ചാത്തലമായ തിരുവനന്തപുരത്ത് സ്മരണ നിലനിർത്താൻ പ്രവർത്തനങ്ങളൊന്നുമില്ല. പി എം ബിനുകുമാറും ഗോപിനാരായണനും ഹരിയും മോഹനും അടങ്ങുന്ന ആരാധക സമൂഹം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ നഷ്ടമായ വൈദേഹിക്ക് മുമ്പിൽ December 27 സമ്മേളിച്ചിരുന്നു. ഒരിക്കൽ മലയാറ്റൂരിൻ്റെ ഉറ്റവരും ഏതാണ്ട് സമകാലികരുമായ ആർ ബാലകൃഷ്ണപിള്ള സാറിനോടും ഡി ബാബുപോൾ സാറിനോടും പെരുമ്പടവം ചേട്ടനോടുമൊപ്പം ഞാനും അവിടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഓർമ്മയിലുണ്ട്. ഇപ്പോൾ അഞ്ചൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് കഴിഞ്ഞ 15 മലയാറ്റൂർ അവാർഡുകളും അനുസ്മരണ സമ്മേളനങ്ങളും നടത്തിവരുന്നത് മാത്രമാണ് ഏക ആശ്വാസം. ഡോക്ടർ വി കെ ജയകുമാർ ശബരിഗിരി ചെയർമാനും കവി കെ ജയകുമാർ രക്ഷാധികാരിയും അനീഷ് കെ ഐലറ സെക്രട്ടറിയുമായാണ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ. 2017 മലയാറ്റൂർ അവാർഡ് എൻ്റെ ഖമറിനീസയുടെ കൂട്ടുകാരി എന്ന കഥാസമാഹാരത്തിനായി സ്വീകരിച്ചപ്പോൾ ഞാൻ മറുപടി പ്രസംഗത്തിൽ മലയാറ്റൂരിനെ ഇങ്ങനെ ഓർത്തു. കഠിനമായി വ്രതമെടുത്ത് മലയാറ്റൂർ മലമുകളിലേക്കുള്ള ഭക്തരുടെ കയറ്റം പോലെയാണ് ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ എഴുത്തുകാർക്കും വായനക്കാർക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്കും കൃതികളിലേക്കുമുള്ള യാത്ര. ഓരോ തവണയും വ്യത്യസ്തമായ അനുഭവങ്ങളും അനുഭൂതികളും സമ്മാനിച്ച് അവ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്നു.